SBS റേഡിയോ എന്നതിന്റെ മോഴ്സ് കോഡാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. 1906 വിക്ടോറിയയിലെ ക്വീൻസ് ക്ലിഫിൽ നിന്നായിരുന്നു ഓസ്ട്രേലിയയിൽ ആദ്യമായി വയർലെസ് സന്ദേശങ്ങൾ അയച്ചത്. മാർക്കോണി കോർപ്പറേഷനാണ് ഇത് സാധ്യമാക്കിയത്. ആദ്യകാലങ്ങളിൽ കപ്പൽ യാത്രയിൽ സഹായിക്കുന്നതിനും ലൈറ്റ് ഹൌസിലുമൊക്കെയായിരുന്നു വയർലെസ് ടെലിഗ്രഫി പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. മോഴ്സ് കോഡിൽ ആരംഭിച്ച റേഡിയോ ഇന്ന് ഡിജിറ്റൽ യുഗത്തിലാണ്. കാറിലിരുന്നു കൊണ്ട് മൊബൈൽ ഫോണിലൂടെ ഓൺലൈൻ സ്ട്രീമിംഗ് വഴിയായി പല മാർഗങ്ങളാണ് ഇന്ന് റേഡിയോ കേൾക്കാൻ. റേഡിയോയുടെ പിതാവെന്നറിയപ്പെടുന്ന ഗുലിയൽമോ മാർക്കോണി പരീക്ഷണാർത്ഥം സിഡ്നിയിലേക്ക് റേഡിയോ സിഗ്നലുകൾ അയച്ചതിനെപ്പറ്റി സംസാരിക്കുന്നത് നമുക്കിപ്പോൾ കേൾക്കാം.
In fact, since the closing years of the last century, I had striven to give the world improved and cheaper means of communication by electrical transmissions through space. It is natural that I should also have devoted
1923 ഓസ്ട്രേലിയയിൽ പൊതുജനങ്ങൾക്കായി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. 1975 മൈഗ്രന്റ് സമൂഹങ്ങൾക്കായി സിഡ്നിയിലും മെൽബണിലുമായി പരീക്ഷണാർത്ഥം ഓരോ റേഡിയോ സ്റ്റേഷനുകൾ ആരംഭിച്ചു. 77 ടിവിയും റേഡിയോയും ഉൾപ്പെടുത്തി സ്പെഷ്യൽ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് അല്ലെങ്കിൽ SBS എന്ന പേരിൽ ഒരു ദേശീയ പ്രസ്ഥാനമാക്കി ഇതിനെ മാറ്റി. ഇന്ത്യയിലെ ആദ്യ വനിതാ ടിവി ന്യൂസ് റീഡർമാരിൽ ഒരാളും SBS ഹിന്ദിയുടെ ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുമായ കുമുദ് മെറാനി SBS-ന്റെ പഴയ കാലങ്ങളെക്കുറിച്ചും പിന്നീടുണ്ടായ മാറ്റങ്ങളെപ്പറ്റിയും നമ്മളോട് സംസാരിക്കുന്നു.
Well, if you ask me to compare SBS radio then and now technologically, I can only tell you that there has been a sea change. First, we were called the Radio 2EA in Sydney and broadcasting from Melbourne, it was known as 3EA, which stood for Ethnic Australia. And at that time, this radio station started as a promotion for Medicare because a lot of ethnic people did not know about the Medicare facilities or how to acquire them. So they started it as an experiment to teach the ethnic migrants about the availability of Medicare cards and Medicare services in Australia. And interestingly enough, it created a huge wave. People were in tears when they heard this program in their own language, sitting so far away from their country in Australia. And now the people have a lot of choices, not only with radio stations, but with sources of listening to the programs. There's podcasting, there's websites and so many other things.
ഏഷ്യയിൽ ആദ്യമായി റേഡിയോ പ്രക്ഷേപണം ചെയ്തത് റേഡിയോ സിലോൺ സ്റ്റേഷനിൽ നിന്നാണ്. ഇന്ത്യയിലെ പല ഭാഷാ പരിപാടികളും റേഡിയോ സിലോണിലൂടെ പ്രക്ഷേപണം ചെയ്തിരുന്നു. റേഡിയോ കേൾക്കുന്നത് മലയാളികൾക്ക് എന്നും ഒരു വലിയ ഹരമായിരുന്നു. ടിവി വരുന്നതിന് മുമ്പ് കേരളത്തിലായിരുന്നപ്പോൾ റേഡിയോ കേൾക്കുന്നതിനെ പറ്റിയുള്ള ഓർമ്മകൾ മെൽബണിലെ തോമസ് കുര്യാക്കോസ് പങ്കുവയ്ക്കുന്നു.
അന്നത്തെ നമ്മുടെ റേഡിയോ ആയിരുന്നു മെയിൻ കമ്മ്യൂണിക്കേഷൻ. റേഡിയോ കൂടെ നമ്മൾ ന്യൂസ് കേൾക്കും, പിന്നെ സ്ഥിരം എല്ലാ ദിവസവും ഒരു 2:30 to 3:30 വരെ റേഡിയോ സിലോൺ എന്നും പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് നല്ല മലയാള അടിപൊളി പാട്ടുകൾ വരുമായിരുന്നു, പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും. മിക്കവാറും തന്നെ പുതിയ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള അത് ഞാൻ എല്ലാ ദിവസവും കേൾക്കുമായിരുന്നു. അതെല്ലാ ഒരു എന്നാ പരിപാടി ഉണ്ടെങ്കിലും അത് ക്യാൻസൽ ചെയ്തിട്ട് 2:30 to 3:30 വരെയുള്ള റേഡിയോ സിലോൺ ഞങ്ങൾ കേട്ടോണ്ടിരിക്കുമായിരുന്നു. പിന്നെ രാവിലെ പ്രഭാത ഗീതം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, അത് വെളുപ്പിനെ അത് വെച്ചിട്ടാണ് പിന്നെ പള്ളി പോകുന്നത്. ആ പ്രഭാതഗീതത്തിൽ നല്ല നല്ല അഡ്വൈസുകൾ പറയാവുന്നുണ്ടായിരുന്നു, അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ന്യൂസ്, ന്യൂസ് നമ്മൾ റേഡിയോ കൂടെ ആണല്ലോ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. അങ്ങനെ റേഡിയോ വാസ് എ വെരി ഗുഡ് കമ്മ്യൂണിക്കേഷൻ മീഡിയ ആയിരുന്നു അത്. റേഡിയോ ഇല്ല, എല്ലാ വീടുകളിലും റേഡിയോ ഉണ്ടായിരുന്നു. ഞാൻ ജോലി കിട്ടിയ ആദ്യത്തെ ശമ്പളത്തിൽ ഞാൻ ഓടിച്ചെന്നൊരു റേഡിയോ മേടിച്ചത്.
റേഡിയോ സിലോണിൽ വലിയൊരു ഹിറ്റായിരുന്നു ഉഷ ഉദുപ്പിന്റെ ഹിന്ദി ഗാനം. മറുനാട്ടിലായിരിക്കുമ്പോൾ സ്വന്തം ഭാഷയിലെ പരിപാടികൾ റേഡിയോയിൽ കേൾക്കുക എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ഗൾഫിൽ മലയാളികൾ എത്രത്തോളം റേഡിയോ കേൾക്കുന്നുണ്ടെന്നും പഴയകാലത്തെ റേഡിയോയുമായുള്ള ഒരു അനുഭവത്തെക്കുറിച്ചും ബഹ്റിനിൽ നിന്നും ജോപ്പൻ സംസാരിക്കുന്നു.
മലയാളികൾ കൂടുതലും പേരും യാത്രയിലായിരിക്കുമ്പോൾ കൂടുതലും കൂടുതൽ സമയവും കാറിലാണ്. ഇപ്പോൾ വാഹനങ്ങളിൽ ഈ മലയാളം പ്രോഗ്രാമാണ് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കാറിൽ കയറിയാലും ഉടനെ FM റേഡിയോ ഓൺ ആക്കുക, മലയാളം പ്രോഗ്രാമുകൾ കേൾക്കുക, ഇതാണ് കൂടുതൽ മലയാളികളും ആസ്വദിക്കുന്നത്. പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് TV ഇല്ല, അന്ന് റേഡിയോ മാത്രമേ ഉള്ളൂ. ഫുട്ബോൾ, ക്രിക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ റേഡിയോയിൽ കൂടെ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുകയുള്ളൂ. അപ്പോ ഈ നെഹ്റു ട്രോഫി ഫുട്ബോൾ എല്ലാ കൊല്ലവും ഉണ്ടാവുമായിരുന്നു. അത് നടക്കുന്ന സമയം ചിലപ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല മീൻസ് നമ്മളെ വീട്ടിൽ നിന്ന് വിടത്തില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ പഠിക്കുകയാണെന്ന് പറഞ്ഞ് അന്നത്തെ നമ്മുടെ കയ്യിലുള്ള ട്രാൻസിസ്റ്റർ റേഡിയോ അത് വെച്ച് കമന്ററി കേട്ട് നമ്മൾ അവിടെ ഇരിക്കുന്ന പോലെ ആലോചിച്ച് അങ്ങനെയാണ് നെഹ്റു ട്രോഫി അന്നൊക്കെ കേട്ട് കണ്ടിരുന്നത്.
TV വരുന്നതിന് മുമ്പ് ക്രിക്കറ്റ് പ്രേമികൾക്ക് റേഡിയോ മാത്രമായിരുന്നു ഏക ആശ്രയം. 1937 ആഷസ് പരമ്പരയ്ക്ക് ശേഷം ഓസ്ട്രേലിയയുടെ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ഡോൺ ബ്രാഡ്മാൻ ഒരു റേഡിയോ അഭിമുഖത്തിൽ സംസാരിക്കുന്നു.
We have pleasure in introducing the captain of the Australian 11, Don Bradman, the man of the moment.
It has been a marvelous series and we are all glad it is over, because I doubt whether we could have seen the distance if there had been another one to play. It is only another year or thereabouts before an Australian team will go back to England. I sincerely hope that I shall be privileged to go on that occasion and renew the very and renew the very happy matches with our friends from overseas, whom we have made very sincere friends of on this trip. Thank you very much indeed.
80s ആകാശവാണിയിൽ അവതാരികയായിരുന്ന മഞ്ജുളയുടെ ശബ്ദം ഓർക്കാത്ത റേഡിയോ പ്രേമികൾ ചുരുക്കം. മഞ്ജുള ഉമ്മർ ആകാശവാണിയിൽ ജോലി ചെയ്തിരുന്ന കാലത്തെക്കുറിച്ചും റേഡിയോ ലോകത്തിനുണ്ടായിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുന്നു.
AR ജോലി ശരിക്കും വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ജോലിയായിട്ടാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. പ്രത്യേകിച്ച് കലയുമായി ബന്ധപ്പെട്ടവർക്ക് ഇത്രയും നല്ല ഒരു അവസരം വേറെ ഉണ്ടാവില്ലല്ലോ. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും ദാറ്റ് വാസ് ദ ബെസ്റ്റ് ടൈം ഓഫ് മൈ ലൈഫ്. നമ്മളൊക്കെ ആരാധിച്ചിരുന്ന അവരുടെയൊക്കെ വെറുതെ റെക്കോർഡ്സും ടേപ്സും ഒക്കെ പ്ലേ ചെയ്ത് മാത്രം പരിചയമുള്ള വലിയ വലിയ സംഗീത വിദ്വാൻമാരെ നേരിട്ട് കാണാനും റെക്കോർഡിംഗ് സെഷൻസിൽ തന്നെ ഇരിക്കാനും പിന്നെ ഒരു ഇൻവൈറ്റഡ് ഓഡിയൻസ് പ്രോഗ്രാമൊക്കെ കോമ്പയർ ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓരോ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ ചിലപ്പോഴൊക്കെ AR പോയിട്ടുണ്ട്. അപ്പൊ തന്നെ അവര് പ്ലേ ചെയ്യുന്ന ഈവൻ സ്റ്റുഡിയോസിൽ പോയാൽ തന്നെ ഇറ്റ് ലുക്ക് സോ ഡിഫറെന്റ്, പണ്ടുള്ള മാതിരിയല്ല. ഞങ്ങളൊക്കെ വെറുതെ സ്പൂൾസ്, ശരിക്കും വലിയ വലിയ ഇങ്ങനെ ടേപ്പ്, അത് വലിയ സ്പൂൾസിലാണ് പ്രോഗ്രാംസ് ഒക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഒരു ബോക്സിലാക്കി ഞങ്ങൾ ഈ അന്ന് എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് അത് മുഴുവൻ ഒരു 8-10 ബോക്സസ് ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോവുക. പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നുമല്ല, ഇപ്പൊ ഇത് കാണുമ്പോ തന്നെ അതിശയം തോന്നുന്നു. സോ മച്ച് ഈസിയർ അവർക്ക് ഇപ്പൊ ചെയ്യാൻ.
റേഡിയോ കേൾക്കുക മാത്രമല്ല, റേഡിയോ ശേഖരിക്കുന്നതും ഒരു വലിയ ഹരമാണ്. ഹിസ്റ്റോറിക്കൽ റേഡിയോ സൊസൈറ്റി ഓഫ് ഓസ്ട്രേലിയ, ഓസ്ട്രേലിയൻ വിന്റേജ് റേഡിയോ സൊസൈറ്റി എന്നിവയെപ്പറ്റിയും ഇന്റർനെറ്റും റേഡിയോയും ഇന്നത്തെ കാലത്ത് എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും കൂടുതലായി അടുത്ത ഭാഗത്തിൽ മനസ്സിലാക്കാം.